نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سحودرن علي الله سبحانه وتعالى سوكشت كوند تقوى والي كوند جيوي كنمن ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങൾ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരവും സ്വഭാവവുമെല്ലാം നാം ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മോടേറെ നസീഹത്തുള്ള, ഏറെ കൂറു പുലർത്തിയിട്ടുള്ളവരായിരുന്നു നമ്മുടെ പ്രവാചകർ. അവിടുന്ന് സംസാരിക്കുന്ന സംസാരങ്ങളെല്ലാം തന്നെ നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ നമ്മെ നരകത്തിൽ നിന്നും കാക്കുന്ന കാര്യങ്ങളും മാത്രമായിരുന്നു. അവിടുന്ന് ധാരാളമായി സംസാരിക്കുന്ന ആളായിരുന്നില്ല. എന്നെയും നിങ്ങളെയും പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ആളുകളെ പോലെ ധാരാളമായി ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അവിടുന്ന് വളരെ കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അവിടുത്തെ പത്നിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് തന്റെ ഭർത്താവായ ലോകത്തിലെ മനുഷ്യന്മാരുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് പറയുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിസു ഹദീസൻ ലൗ അദ്ദഹുൽ ആദു ലഹ്സാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസത്തിൽ അവിടുന്ന് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് എണ്ണുന്ന ഒരാൾക്ക് കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും. നമ്മെ പോലെ ധാരാളം സംസാരിച്ചുകൊണ്ട് എന്തിനു വേണ്ടി സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നറിയാതെ സംസാരിക്കുന്ന ആളായിരുന്നില്ല. മറിച്ച് വളരെ കൃത്യമായി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളായിരുന്നു നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സഹോദരങ്ങളെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഒരു മുഅ്ജിസത്ത് കൂടിയായിരുന്നു, ഒരു അമാനുഷിക കഴിവ് കൂടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഉഅതീതു ജവാമിഅൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, മാ ഖല്ലമ ബനാഹു വജല്ല മഅനാഹു, വളരെ കുറഞ്ഞ വാക്കുകളിൽ ധാരാളം ആശയങ്ങളുള്ള വാക്കുകൾ പറയുക എന്നതിനുള്ള കഴിവിനാണ് ജവാമിഉൽ കലിം എന്ന് പറയാൻ പറയുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയെത്ര ഹദീസുകൾ, ചെറിയ ഒരു വരി പോലുമില്ലാത്ത ഹദീസുകൾ, അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ച് അത് തീരുന്നില്ല. അത്രയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ ആശയങ്ങളിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, അതിൽ നമ്മളെ നരകത്തിൽ നിന്നും കാക്കുന്ന എല്ലാ കാര്യങ്ങളും അതാണ് അടങ്ങിയിട്ടുണ്ട്. നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അവിടുത്തെ പ്രവാചകന്റെ സഹാബികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനും നരകത്തിൽ നിന്നും മാറി നിൽക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗങ്ങൾ നിരന്തരമായി ചോദിക്കുന്നവരായിരുന്നു. അവർ അതിങ്ങനെ ചോദിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരായിരുന്നു. ഒരിക്കൽ ഇതാ ഒരു പ്രസിദ്ധനായ സഹാബി അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരു സന്ദർഭം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, അന്ന റജുലൻ ജാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യനിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, ഫഖാല ഇൽനീ വഔജിസ്, ഓ പ്രവാചകരെ എനിക്ക് ചെറിയ ഉപദേശം നൽകണം. വഔജിസ്, പക്ഷേ വളരെ സംക്ഷിപ്തമായി, വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഉപദേശമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരു വിവാദത്തിൽ കാണാം, ഇൽനീ അല്ലിംനീ വഔജിസ്, എന്നെ പഠിപ്പിച്ചു തരണം, പക്ഷെ ചുരുങ്ങിയ രൂപത്തിൽ എന്നെ പഠിപ്പിക്കണം എന്ന് ആ സഹാബി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സഹാബിക്ക് ഉപദേശമായി അവിടുന്ന് കൊടുക്കുകയുണ്ടായി, ഇദാ കുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദിഇൻ വലാ തകല്ലമ ബികലാമിൻ തഅതദറു മിൻഹു ഗദാ വഅജ്മിഇൽ യഅസ മിമ്മാ ഫീ ഐദിന്നാസ്. അവിടുന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്ന് ഉപദേശങ്ങളാണ് അവിടുന്ന് കൊടുത്തിട്ടുള്ളത്. ഇദാ കുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദിഇൻ, നീ നമസ്കരിക്കാൻ ഒരുങ്ങിയാൽ അവസാനമായി ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞ് നമസ്കരിക്കുന്ന, വിട്ടുപിരിഞ്ഞ് പോകുന്ന ഒരാൾ നമസ്കരിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ നീ നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, നമസ്കരിക്കുന്നതിന് ഖുശൂ കിട്ടാൻ എന്തു ചെയ്യണം എന്നുള്ളതിനുള്ള കാര്യം. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നാവിന്റെ വിഷയത്തിലാണ്, വലാ തകല്ലമ ബികലാമിൻ തഅതദറു മിൻഹു ഗദാ, നാളെ നിനക്ക് ദുഃഖിക്കേണ്ടി വരുന്ന, നാളെ നിനക്ക് പറ്റിപ്പോയല്ലോ എന്ന് പറയേണ്ടി വരുന്ന ഒരു സംസാരവും നീ സംസാരിക്കാൻ പാടില്ല. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു കൊടുത്തു, വഅജ്മിഇൽ യഅസ മിമ്മാ ഫീ യദൈന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ പൂർണ്ണമായ നിരാശ പ്രകടിപ്പിക്കണം. അതിൽ നിങ്ങൾക്ക് യാതൊരു ആഗ്രഹവും നിങ്ങൾ തോന്നരുത്. നിങ്ങൾ മറിച്ച് അള്ളാഹുവിലേക്കാണ് നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത്, അള്ളാഹുവിൽ നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അഥവാ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ കാര്യങ്ങൾ സഹോദരങ്ങൾ ആരാണോ തന്റെ ജീവിതത്തിൽ പകർത്തുന്നത്, അവന് ദുനിയാവിലും നാളെ ആഖിറത്തിലും വലിയ വിജയം മാത്രമാണ് ഉണ്ടാകുക എന്ന് കാണാൻ സാധിക്കും. ആദ്യമായി അവിടുന്ന് പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ്. നമുക്കറിയാം സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഒരു അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് കാണിക്കേണ്ട കടമകളിൽപ്പെട്ട ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നതാണ് നമസ്കാരം. അത് ദീനിന്റെ നെടുംതൂണിൽപ്പെട്ടതാണ്, അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ടതാണ്. ദീനിൽ ഒരു മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്നത് ഈ നമസ്കാരമാണെന്ന് കാണാൻ സാധിക്കും. നാളെ ഖിയാമത്ത് നാളിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല നാം ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതിനെല്ലാം മുന്നിൽ ആദ്യമായി നമ്മോട് ചോദിക്കുന്നത് ഈ നമസ്കാരത്തെ കുറിച്ചാണ്. ഈ നമസ്കാരം സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് നല്ലൊരു ഉത്തരമാണ് നമുക്ക് പറയാനുള്ളത്. അത് നാം കൃത്യമായി ഭൂമിയിൽ നിന്നും നിർവഹിച്ചവരാണെങ്കിൽ മറ്റുള്ള അമലുകളെല്ലാം അതാ അതിനെ പിന്തുടർന്നുകൊണ്ട് അതൊക്കെ നന്നായിട്ടുണ്ടാകും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമസ്കാരം അത് നമ്മൾ വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കൊടുത്തിട്ടുള്ള ഉപദേശം. എന്താണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? ഇദാ കുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദിഇൻ, നീ നമസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവസാനമായി ഈ ലോകത്തോട് വിടപറഞ്ഞു പോകുന്നത് പോലെ അങ്ങനെ നീ നമസ്കരിക്കണം. അഥവാ നീ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരങ്ങളും അതിൽ നിനക്ക് ബോധമുണ്ടാകേണ്ടത് ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ്, ഇനിയൊരു നിസ്കാരം എനിക്കില്ല. അങ്ങനെ നീ നമസ്കരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഖുശൂഉള്ള നമസ്കാരം അത് നമസ്കരിക്കാൻ സാധിക്കും. നമുക്കേവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചിട്ടുള്ള ബാഹ്യമായ നമസ്കാരങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, നിങ്ങൾ ഞാൻ നമസ്കരിക്കുന്നത് എപ്രകാരം കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം കൃത്യമായി കൈകൾ എവിടെ വെക്കണം, കാല് മുട്ട് ആദ്യം കുത്തണമോ അല്ല കൈയാണോ ആദ്യം കുത്തേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും നാം പഠിക്കുന്നവരാണ്. എന്നാൽ ഒരിക്കലും തന്നെ നാം ഇതോടൊപ്പം മറന്നു പോകാത്ത നമസ്കാരത്തിന്റെ റൂഹയിൽപ്പെട്ടതാണ് അതിൽ ഖുശു ഉണ്ടാകുക എന്നുള്ളത്. അഥവാ നിന്റെ നമസ്കാരത്തിൽ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിലാണ് നിൽക്കുന്ന ബോധ്യത്തോടുകൂടി പറയുന്ന ദിക്റുകളെല്ലാം ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന, അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണ്, ഒരു രഹസ്യ സംഭാഷണമാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടി നമസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ റൂഹിൽപ്പെട്ട കാര്യം. അത് നന്നാക്കാനുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അവസാനമായി വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരാളെ പോലെ നമസ്കരിക്കുക. എന്താണ് വിട്ടുപിരിയുന്ന ആളുടെ അവസ്ഥ? ഒരു നാട്ടിൽ നിന്നും നമ്മൾ സങ്കല്പിക്കുക, നമ്മുടെ നാട്ടിൽ നിന്നും നാം വിട്ടുപിരിഞ്ഞു പോവുകയാണ്, ഈ പ്രദേശത്തിൽ നിന്ന് ഞാൻ ഇനി ഒരിക്കലും വരികയില്ല എന്ന അർത്ഥത്തിൽ, എന്ന രീതിയിൽ ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്, ഞാൻ ഇനി ഒരിക്കലും ഈ പ്രദേശത്തേക്ക് തിരിച്ചു വരികയില്ല, ഞാൻ അവസാനമായി ഓരോ ആളുകളെയും കാണുകയാണ്. അങ്ങനെ അവസാനമായി പിരിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസാരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളുമെല്ലാം വളരെ സൂക്ഷ്മതയുള്ളതായിരിക്കും. അവനൊരു അശ്രദ്ധാലുവായോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നവനായോ നിനക്ക് കാണാൻ സാധിക്കില്ല. വളരെ ശ്രദ്ധയോടുകൂടി അവന്റെ ചലനങ്ങളും അവന്റെ നടപ്പുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മാത്രമുള്ളതായിരിക്കും. അങ്ങനെയുള്ളൊരു നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത്. എപ്രകാരമാണോ യാത്ര പിരിഞ്ഞു പോകുന്നവൻ, ഒരുവൻ എങ്ങനെയാണോ അവന്റെ രൂപവും ഭാവവും ഉണ്ടാകുന്നത്, അതുപോലെ നമ്മുടെ നമസ്കാരം അങ്ങനെയായിരിക്കണം. നാം ഇന്ന് നിസ്കരിക്കുന്ന ജുമാ നമസ്കാരം ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ജുമാ ആയിരിക്കും. ഒരുപക്ഷെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്കൊരു ജുമാ നമസ്കരിക്കാൻ അവസരമില്ല, ഞാനിനി അതിനുശേഷം അസർ നമസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ നീ നിന്റെ മനസ്സിൽ കരുതണം സഹോദര, ഈ അസർ നമസ്കാരം എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവസാനത്തെ നമസ്കാരമായിരിക്കും. കാരണം മരണം അത് നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തിട്ടുള്ളതാണ്, മരണം അങ്ങേയറ്റം അടുത്തിട്ടുള്ള കാര്യമാണ് എന്ന ബോധ്യത്തോടുകൂടി ഞാൻ ഏത് നേരവും മരിച്ചുപോകും എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടി നാം നമസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരം ഏറ്റവും നല്ല നമസ്കാരമായി തീരും. അങ്ങനെ നല്ല നമസ്കാരമായി തീർന്നാൽ മാത്രമാണ് സഹോദരങ്ങളെ നമസ്കാരം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും നമുക്ക് ലഭിക്കാൻ സാധിക്കുക. നമസ്കരിച്ചവർക്കാകുന്നു വിജയം എന്ന് പറഞ്ഞത്, അതുപോലെ നമസ്കരിക്കുന്നവർക്കാകുന്നു സ്വർഗം എന്ന് പറഞ്ഞത്, ഇതെല്ലാം നമുക്ക് നേടണമെങ്കിൽ നമസ്കാരം ഏതൊരു രൂപത്തിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടുവോ ആ രൂപത്തിൽ നാം നമസ്കരിക്കേണ്ടതുണ്ട്. കേവലം ബാഹ്യമായ ചില രൂപങ്ങൾ കാട്ടിക്കൊണ്ട് നമുക്ക് നമസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ നമസ്കരിക്കും, അവർക്ക് ആ നമസ്കാരത്തിന്റെ ഉഷുറു മാത്രമേ ലഭിക്കുകയുള്ളൂ, ഒന്ന് പത്തിലൊന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ, പൂർണ്ണമായ പ്രതിഫലമില്ല. ചില ആളുകൾക്ക് രണ്ടിൽ പത്തിൽ രണ്ട് കിട്ടും, ചില ആളുകൾക്ക് പത്തിൽ മൂന്ന് കിട്ടും. അവൻ എത്രത്തോളം അള്ളാഹുവിൽ ഖുശൂഓടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ അത്രയും കൂടുതൽ അവന് പ്രതിഫലം ലഭിക്കും. ചില ആളുകൾക്ക് യാതൊരു പ്രതിഫലം ലഭിക്കുകയില്ല, പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല മറിച്ച് അവർക്ക് നാശമാകും. വൈലുല്ലിൽ മുസല്ലീൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നമുക്കറിയാം. നമസ്കാരക്കാർക്കാകും നാശം. എന്താണ് അവരുടെ നമസ്കാരത്തിന്റെ പ്രത്യേകത? അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിൽ അശ്രദ്ധാലുക്കളായി, യാതൊരു ചിന്തയുമില്ല, അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നൊരു ബോധവുമില്ല, വെറുതെ കെട്ടി കൈകെട്ടി നമസ്കരിക്കുകയാണ്. ആളുകൾ നമസ്കരിക്കുന്നു, ഞാനും നമസ്കരിക്കുന്നു, ഒരു ചിന്തയുമില്ല, ഞാൻ എന്താണ് പറയുന്നത്, ലോകങ്ങളുടെ റബ്ബിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന യാതൊരു ബോധവുമില്ലാതെ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമെന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാര്യം വളരെ ഗൌരവമാണ്. നമ്മൾ നമസ്കാരം കൃത്യമായി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ നമസ്കാരം ചിട്ടപ്പെടുത്തിയാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ നമസ്കാരം കൊണ്ട് കിട്ടുന്ന എല്ലാ വാഗ്ദാനങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുവല്ലോ, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് അതെല്ലാ മോശത്തരത്തിൽ നിന്നും എല്ലാ മോശം പരിപാടികളിൽ നിന്നും എല്ലാ ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. നാം ചിന്തിക്കുക, നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു തിന്മയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ? അതല്ല, കേവലം നമസ്കരിച്ചതിന് ശേഷം വീണ്ടും കൂടുതൽ തിന്മകളിലേക്കും മറ്റു തിന്മകളിലേക്കും ഒന്നിനു പുറമെ ഒന്നിലേക്കുമായി നാം മുന്നേറുകയാണോ എങ്കിൽ സഹോദരങ്ങളെ, പരിശോധിക്കപ്പെടേണ്ടത് നിന്റെ നമസ്കാരമാണ്. നീ തിന്മകളിൽ തന്നെ തുടർന്നു പോകുന്നതാണെങ്കിൽ നീ പരിശോധിക്കേണ്ടത് ആദ്യം നിന്റെ നമസ്കാരമാണ്. കാരണം നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് നമസ്കാരം എന്നുള്ളത് എല്ലാ തിന്മകളെയും മോശം സ്വഭാവങ്ങളെയും നീചവൃത്തികളെയും തടയുമെന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവനായി മറ്റാരുമില്ല സഹോദരങ്ങളെ. പിഴച്ചത് നമ്മൾക്കാണ്, നമ്മുടെ നമസ്കാരം ശരിയായിട്ടില്ല. അതുകൊണ്ട് നമസ്കാരക്കാരാകുക എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ റുക്കുവും സുജൂദും ചെയ്ത് അങ്ങനെ പൂർത്തിയായി സലാം വെട്ടി പുറമേ നോക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നീ നല്ലൊരു നമസ്കാരക്കാരനായിരിക്കും. പക്ഷെ നീ നിന്റെ ഹൃദയത്തിനോട് ചോദിക്കുക, നീ നിന്റെ കൽബിലേക്ക് നോക്കുക, നിന്റെ നമസ്കാരത്തിൽ എന്തായിരുന്നു, നിനക്ക് തഖ്വയിൽ വല്ല വർദ്ധനവും ഉണ്ടായിട്ടുണ്ടോ, നിനക്ക് ചെയ്തിരുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വല്ല പ്രേരണയും ഉണ്ടായിട്ടുണ്ടോ. അങ്ങനെ യാതൊരു പ്രേരണയും അങ്ങനെ തഖ്വയിൽ യാതൊരു വർദ്ധനവും ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം കേവലം യാന്ത്രികമായി നമ്മൾ കൈകെട്ടി കുറെ ദിക്റുകൾ പറഞ്ഞു, യാതൊന്നും മനസ്സിലായിട്ടില്ല, അങ്ങനെയുള്ള നമസ്കാരമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ കൃത്യമായി ദിക്ർ ചെയ്ത് നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ സഹോദര, അതിനുള്ള ഒരു മാർഗമാണ്, ഒരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്കും അല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. നിന്റെ അവസാനത്തെ നമസ്കാരം പോലെ നീ നമസ്കരിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ, നിന്റെ നമസ്കാരം ശരിയാകണമെങ്കിൽ നീ എന്താണോ നമസ്കാരത്തിൽ നിന്റെ റബ്ബിനോടുള്ള രഹസ്യ സംഭാഷണമാണ് നാം ഒരുപാട് കേട്ടതാണ്. പക്ഷെ ആ സംഭാഷണം പറയുന്ന വാക്കുകൾ നിനക്കറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല എങ്കിൽ എങ്ങനെയാണ് നിനക്ക് ആ നമസ്കാരം ശരിയാക്കാൻ സാധിക്കുക? ഏറ്റവും വലിയ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ 17 തവണയെങ്കിലും ദിവസേന നിർബന്ധ നമസ്കാരത്തിൽ ഓതുന്നവരാണ് നാം. ആ നമസ്കാരത്തിൽ പറയുന്ന ആശയം എന്താണ്? ഇയ്യാക്കന അബ്ദു വഅയ്യാക്കന സ്തഈൻ എന്ന് ഞാൻ പറയുന്നുണ്ട്, അള്ളാഹുവെ നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, നിന്നോട് മാത്രമേ ദുആ ചെയ്യൂ, ഇസ്തിഗാസയും ഇസ്തിആനയും എല്ലാം നിന്നോട് മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അവൻ ആ നമസ്കാരം കൊണ്ട് യാതൊരു കൂലിയുമില്ല, യാതൊരു പ്രതിഫലവുമില്ല. കാരണം അവൻ പറയുന്നതിനെതിരാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നമസ്കാരം ഇസ്ലാമത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, ആ നമസ്കാരം നമ്മൾ ആവർത്തിച്ച് പുനഃപരിശോധിക്കുക. നമ്മൾ പറയുന്ന നമസ്കാരത്തിന്റെ ദിക്കറുകളെല്ലാം ഞാൻ കൃത്യമായി കാണാപാഠം പഠിച്ചിട്ടുണ്ടോ? അതിന്റെ എല്ലാം അർത്ഥം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? സഹോദര, ഇതൊന്നും നീ പഠിച്ചിട്ടില്ല. ദുനിയാവിലുള്ള മറ്റു മുഴുവൻ മേഖലകളിൽ നിനക്ക് ഇൽമുണ്ടെങ്കിൽ നിനക്കത് നഷ്ടം മാത്രമായിരിക്കും. അതുകൊണ്ട് ഓരോ ആളുകളും, ഈ ജുമാ ഖുത്ബ കേൾക്കുന്ന ഓരോ ആളുകളും അവരുടെ നമസ്കാരത്തെ കുറിച്ച് കൃത്യമായി ചിന്തിക്കണം. ദിക്കറിന്റെ കിതാബുകൾ എടുത്തുകൊണ്ടുവന്ന് നമസ്കാരത്തിന്റെ ദിക്കറുകളുടെ അർത്ഥം മനസ്സിലാക്കി സഹോദര, ഇന്നു മുതൽ നിന്റെ നമസ്കാരം ചിട്ടപ്പെടുത്തണം. ആ നമസ്കാരത്തിൽ ഞാൻ എന്താണ് അള്ളാഹുവിനോട് പറയുന്നത്? ഫാത്തിഹയുടെ ഓരോ ആയത്തിന്റെയും അർത്ഥം എന്താണ്? റുക്കുഇൽ ഞാൻ എന്താണ് തസ്ബീഹ് ചെയ്യുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണ്? അർത്ഥം എന്താണ്? സുജൂദിൽ ഞാൻ എന്താണ് പറയുന്നത്? അള്ളാഹുവോട് ഏറ്റവും അടുക്കുന്ന ഒരു രംഗമാണല്ലോ സുജൂദ്. ആ സുജൂദിൽ ഞാൻ എന്താണ് പറയുന്നത്? അതിന്റെ അർത്ഥം നമുക്കറിയില്ല, അതിന്റെ അർത്ഥം നമുക്കറിയില്ല. അത്തഹിയാത്തിൽ ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങളിൽ രക്ഷ തേടുന്നുണ്ട്, അതിന്റെ അർത്ഥം എനിക്കറിയില്ല. സഹോദര, ഇങ്ങനെയുള്ള നമസ്കാരമാണ് നിന്റെ നമസ്കാരമെങ്കിൽ അത് നീ കൃത്യമായി പഠിച്ച് പരിശോധിച്ച് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അതിന് നീ ഒരു ദുനിയാവിലോ വർഷമോ മാസങ്ങളോ എത്ര തന്നെ ചെലവഴിച്ചാലും അത് നിനക്ക് യാതൊരു നഷ്ടവുമല്ല, യാതൊരു നഷ്ടം അതിലില്ല. കാരണം ആ നമസ്കാരം ശരിയായിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, കേവലം നമസ്കാരക്കാർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കിയിട്ടില്ല, മറിച്ച് അള്ളാഹുവിനെ കൃത്യമായി ഒരുക്കി കൃത്യമായി ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഉള്ളൂ. അതല്ലാത്തയുള്ള നമസ്കാരമാണെങ്കിൽ നമ്മുടെ നമസ്കാരം മുനാഫിക്കുകളുടെ നമസ്കാരത്തോട് സാദൃശ്യപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മുനാഫിക്കുകളുടെ നമസ്കാരത്തെ കുറിച്ച്, അവർ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അഥവാ അവരുടെ നമസ്കാരത്തിൽ വളരെ മടിയന്മാരായി അലസതയുള്ള ആളുകളായിട്ടാണ് അവർ നമസ്കരിക്കുക. അവരെന്താണ് അവരുടെ പ്രത്യേകത? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത്. അള്ളാഹു അല്പം മാത്രമേ അവർ ഓർമ്മിക്കുന്നുള്ളൂ. ഒരുപക്ഷെ കൈകെട്ടുമ്പോൾ ഒന്ന് നമസ്കരിക്കുന്നത് ഓർമ്മയുണ്ടാകും, പിന്നീട് അവൻ സലാം വിട്ടുമ്പോൾ മാത്രമാണ് ഓർമ്മ. സഹോദര, നീ വാദിക്കുന്നുണ്ടാകാം ഞാൻ ജനങ്ങളെ കാണിക്കാനല്ല എന്ന്, പക്ഷേ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജനങ്ങൾ നീ നമസ്കരിക്കുന്നവനാണ് എന്ന് കാണുന്നു എന്ന് മാത്രം, നീ സുബഹിക്ക് വരുന്നവനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രം. ആ സുബഹിക്ക് വന്നുകൊണ്ട് ഏറ്റവും ഫളുള്ള ജമാഅത്ത് നമസ്കരിച്ചുകൊണ്ട് അതിന് യാതൊരു ശ്രേഷ്ഠതയും അതിൽ നിന്ന് യാതൊരു തക്വയും നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സഹോദര, നിന്റെ നമസ്കാരം നീ പുനഃപരിശോധിക്കേണ്ടതുണ്ട്, നിന്റെ നമസ്കാരം നന്നാക്കേണ്ടതുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉപദേശം, നിന്റെ നമസ്കാരം നന്നാക്കുക എന്നുള്ളത്. ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത മുവജ്ജിഇൻ, നീ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് അവസാനമായി, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്, അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന അവസാനത്തെ അമൽ, അവസാനത്തെ ദുഹറായിരിക്കും അല്ലെങ്കിൽ അവസാനത്തെ ജുമഅയായിരിക്കും എന്ന ബോധ്യത്തോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ നിന്റെ നമസ്കാരം നിനക്ക് ഏറെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഉപദേശം. പിന്നീട് രണ്ടാമതായി അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, നാളെ നിനക്ക് അയ്യോ പറ്റിപ്പോയല്ലോ, വേണ്ടായിരുന്നല്ലോ എന്ന് നിനക്ക് ഖേദം തോന്നുന്ന ഒരു വാക്കും നീ സംസാരിക്കാൻ പാടില്ല. അഥവാ ചുരുക്കി പറഞ്ഞാൽ നാവിനെ സൂക്ഷിക്കുക എന്ന മഹത്തായ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നാവ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയ ധാരാളം നിഅമത്തുകളിൽപ്പെട്ട വലിയൊരു നിഅമത്താണ്. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ നിഅമത്ത് നമുക്ക് ഇസ്ലാമിൽ ഇസ്ലാം ദീൻ നമുക്ക് നൽകി എന്നുള്ളതാണ്. അതുപോലെ അള്ളാഹു നമുക്ക് ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നോക്കിയാൽ എല്ലാം നിഅമത്ത് തന്നെ. അങ്ങനെയുള്ള നിഅമത്തിൽ മനുഷ്യനെ പ്രത്യേകമായി ആദരിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ് നമ്മുടെ നാവ് എന്നുള്ളത്. ആ നാവ് കൊണ്ട് നമുക്ക് യാഥേഷ്ടം സംസാരിക്കാനും മറ്റു മൃഗങ്ങളെക്കാളും മറ്റു ജീവികളെക്കാളും എല്ലാം നമ്മുടെ ആശയങ്ങൾ കൈമാറാനുമെല്ലാം നമുക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അള്ളാഹു നമുക്ക് എന്ത് നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിലും സഹോദരങ്ങളെ, അടിമയുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ആ നിഅമത്തിന് ശുക്ർ കാണിക്കുക എന്നുള്ളതാണ്, നന്ദി കാണിക്കുക എന്നുള്ളതാണ്. നിഅമത്തിന് നന്ദികേട് കാണിക്കുക എന്നുള്ളത് അത് വലിയ കുഫ്റാണ്. അള്ളാഹുവിനോട് കാണിക്കുന്ന നീ നന്ദികേടാണ് എന്നുള്ളത് നീ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ നാവ് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അള്ളാഹു കാണിച്ച നാവ് എന്ന നിഅമത്തിനോടുള്ള ശുക്ർ. അതങ്ങനെയാണ്, അള്ളാഹു ഏതൊക്കെ കാര്യങ്ങളാണോ ഇഷ്ടം അത് മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ. അള്ളാഹു ഏതൊക്കെ കാര്യങ്ങൾ വെറുത്തിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. ഇതാണ് നിന്റെ നാവിനെ കൊണ്ട് നീ ചെയ്യേണ്ട ശുക്ർ, അള്ളാഹുവിന് കാണിക്കേണ്ട നന്ദി. സഹോദരങ്ങളെ, നാം പറയുന്ന സംസാരങ്ങളെല്ലാം അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് എഴുതി വെക്കാനുള്ള മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹു പറഞ്ഞല്ലോ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നീ ഒരു വാക്കും പറയുന്നില്ല, അത് തയ്യാറായി നിൽക്കുന്ന നിന്നെ നിരീക്ഷിക്കുന്ന മലക്കുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ നീ നന്മ പറഞ്ഞോ, നീ ഒരു ചെറിയ വാക്ക് പറഞ്ഞോ, രഹസ്യമായി പറഞ്ഞോ, അതെല്ലാം മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. അതുപോലെ സഹോദരങ്ങളെ, പല ആളുകളും അവർ സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ബോധ്യം, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകളാണ്. അവർ ഒരുപാട് സംസാരിക്കും, ധാരാളമായി സംസാരിക്കും. ആളുകൾ ഒരുപക്ഷെ അവനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. അങ്ങ് ഒരുപാട് സംസാരിക്കുന്ന ആളാണ് സഹോദരങ്ങൾ. അത്തരം അത് വലിയ മേന്മയുള്ള ഒരു കാര്യമല്ല. ധാരാളം സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മേന്മയുള്ള കാര്യമായിരുന്നില്ല. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരം വളരെ കുറവായിരിക്കും. ഒരുപാട് സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നന്മയുള്ള കാര്യമല്ല. കാരണം സംസാരത്തിൽ ഒരുപാട് ഹൈറും ഷെറും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ആ സംസാരം നമ്മെ നരകത്തിലേക്ക് വരെ എത്തിക്കാൻ കാരണമായേക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങള്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നമ്മുടെ വാക്കുകളെല്ലാം നാം ഗൗരവത്തോടെ കാണുന്നില്ല എങ്കിൽ അള്ളാഹു ഇത് വളരെ 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 കൃത്യമായി നമ്മോട് പറഞ്�ഞു തരുന്നു. വയഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലകും ബിഹി ഇൽം വതഹ്സബൂന ഹയ്യ വതഹ്സബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി അളീം. അവരതാ അവരുടെ വായകൾ കൊണ്ട് അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. അവർക്കറിയില്ല, വിഷയങ്ങൾ അറിയില്ല, ദീനിന്റെ വിഷയങ്ങളാണ്. അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുകയാണ്, അവനെ കുറിച്ച് ഒന്നും അറിയില്ല, അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണാധികാരികളെ കുറിച്ചും അതുപോലെ പണ്ഡിതന്മാരെ കുറിച്ചുമെല്ലാം അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹക്കീഖത്ത്, സത്യം എന്താണെന്ന് അറിയില്ല. അങ്ങനെ സംസാരിക്കുന്ന ആളുകളെല്ലാം ഇതാ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? തഹ്സബൂനഹു ഹയ്യന, നിങ്ങൾ വിചാരിക്കുന്നു ഇതെല്ലാം നിസ്സാരമായ കാര്യമാണ്, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ വലിയ ഗൗരവമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അള്ളാഹു പറയുന്നു വഹുവ ഇൻദല്ലാഹി അളീം, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് മഹത്തായതാണ്. അള്ളാഹു അത് വളരെ കൃത്യമായി, അത് വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഒരു വ്യക്തിയുടെ അഭിമാനം നീ പിച്ചിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ കുറിച്ച് നീ കളവ് പറയുന്നുണ്ടെങ്കിൽ, അല്ല നീ ദീനിന്റെ വിഷയത്തിൽ നിന്റെ തന്നിഷ്ടം പറയുന്നുണ്ടെങ്കിൽ, അള്ളാഹു ഇതെല്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണുകയും അള്ളാഹു അത് രേഖപ്പെടുത്തി വെക്കുകയും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് നന്മയല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായിരിക്കും. നമുക്ക് നന്മയല്ലാതെ ഒന്നും തന്നെ നമ്മുടെ നാവിൽ നിന്നും വരാൻ പാടില്ല. നമുക്കൊന്നും പറയാനില്ലെങ്കിൽ സഹോദര, നന്മയായിട്ട് നിനക്ക് യാതൊന്നും പറയാനില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ കേവലം കാര്യങ്ങൾ കഴിയുന്നതല്ല, മറിച്ച് ആഖിറത്തുണ്ട് എന്നെല്ലാം കൃത്യമായ വിശ്വാസമുണ്ടെങ്കിൽ, ഫല്യഖുൽ ഖൈറാ, നന്മ പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നന്മയായിട്ട് ഒന്നും പറയാനില്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ടൈം പാസിന് സംസാരിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിലുള്ള കാര്യമല്ല. നന്മ പറയാനുണ്ടോ, നന്മ പറയുക. ഇസ്ലാഹിന്റെ രഞ്ജിപ്പിന്റെ നല്ല വാക്കുകൾ പറയാനുണ്ടോ, അത് നിനക്ക് പറയാവുന്നതാണ്. അല്ല മോശമായ കാര്യങ്ങളാണെങ്കിൽ നിന്റെ നാവിനെ അടക്കി പിടിക്കുക, നീ ഒന്നും തന്നെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വലിയ കാര്യം. ഒരിക്കൽ മഹാനായ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. അവിടുന്ന് ഒരുപാട് ഉപദേശങ്ങൾ ചോദിച്ചു, സുന്നത്തും ഫർളുമായ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഫർളായ നമസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും സകാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചുമെല്ലാം അവിടുന്ന് പറഞ്ഞുകൊടുത്തു. പിന്നെ സുന്നത്തായ നമസ്കാരത്തെ കുറിച്ച്, രാത്രി നമസ്കാരത്തെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. വളരെ റാഹത്തായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി അവിടുത്തെ മുആദിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ മുആദ്, മുആദേ, അലാ ഉഖ്ബിറുക ബിമിലാകി ദാലിക കുല്ലഹ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, സുന്നത്തും ഫർളുമായ നമസ്കാരം, നോമ്പ്, സകാത്ത് തുടങ്ങിയ എല്ലാ കാര്യത്തെയും നിയന്ത്രിക്കുന്ന ഒരു കാര്യം അതുണ്ട്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുകയുണ്ടായി. ഫഖുൽതു, മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പറഞ്ഞു തന്നാലും എന്ന് മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖദ ബിലിസാനിഹി വഖാൽ, അവിടുത്തെ നാവ് പുറത്തിട്ടുകൊണ്ട് അതങ്ങനെ പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, കുഫ അലൈക ഹാദാ, മുആദെ, ഈ നാവിനെ നീ കൃത്യമായി പിടിച്ചു വെക്കേണ്ടതുണ്ട്, ഈ നാവിനെ കൃത്യമായി പിടിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹ്, അല്ലാഹുവിന്റെ നബിയെ, നാം ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് കൃത്യമായി നാം പിടിക്കപ്പെടുമോ? നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മെ പിടിക്കപ്പെടുമോ എന്ന് അദ്ദേഹം ആശങ്കയോടുകൂടി ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖിലത്ക ഉമ്മക യാ മുആദ്, നിന്റെ ഉമ്മക്ക് നിന്നെ നഷ്ടപ്പെടട്ടെ. അത് അറബി ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുകയില്ല, മറിച്ച് കാര്യത്തിന്റെ ഗൗരവം ഉണർത്താൻ അങ്ങനെ പറയുകയാണ്. നിന്റെ ഉമ്മാക്ക് വിരഹ ദുഃഖമുണ്ടാകട്ടെ എന്ന് പറയുക. വളരെ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശകാരിക്കുകയുണ്ടായി. ശേഷം അവിടുന്ന് പറഞ്ഞു, യാ മുആദ്, ഓ മുആദേ, വഹൽ യകുബ്ബു നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. ജനങ്ങൾ നരകത്തിലേക്ക് അവരുടെ മൂക്ക് അല്ലെങ്കിൽ അവരുടെ മുഖം കുത്തി വീഴുന്നത് ഈ നാവ് കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അഥവാ നീ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാകാം, ധാരാളമായി സദഖ ചെയ്യുന്നവനായിരിക്കും നീ, ധാരാളമായി രാത്രി എണീറ്റ് നമസ്കരിക്കുന്നവനായിരിക്കും നീ, തിങ്കളും വ്യാഴവുമെല്ലാം സുന്നത്ത് നോമ്പ് നോക്കുന്നവനായിരിക്കും നീ, പക്ഷെ നിന്റെ നാവ് ശരിയല്ലെങ്കിൽ സഹോദര, ആ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ കൊണ്ട് നിന്റെ അമലുകളെല്ലാം അത് പൊളിച്ചു കളയുന്നതാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നാം പറയുന്ന വാക്കുകൾ അത് കൃത്യമായി നാളെ ഖേദിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ദുനിയാവിലും നാം ഖേദിക്കാൻ പാടില്ല. നാളെ ആഖിറത്തിലുള്ള ഖേദമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് നരകത്തിലേക്കുള്ള പോക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നാവിനെ നാം കൃത്യമായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമ മാ യുൽകി ലഹാ ബാല. ഒരു മനുഷ്യൻ അവനൊരു വാക്ക് പറയുകയാണ്, അവൻ അങ്ങനെ യാതൊരു അതിനെക്കുറിച്ച് ഗൗനിക്കാതെ ഒന്നും ചിന്തിക്കാതെ അവൻ അങ്ങനെ പറയുകയുണ്ടായി, അതിന്റെ ഭവിഷ്യത്ത് എന്താണ്? അവിടുന്ന് പറഞ്ഞു, യഹ്വി ബിഹാ ഫിന്നാരി അബ്അദു മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. ആ ഒരൊറ്റ പദം ഒരുപാടൊന്നും സംസാരിച്ചിട്ടില്ല. ഒരു വലിയ പ്രസംഗമോ അല്ലെങ്കിൽ ഒരുപാട് വലിയ നീണ്ട സംസാരമോ അല്ല, ഒരു പദം. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ ഗൗനിച്ചിട്ടില്ല. പക്ഷെ അവന്റെ ഭവിഷ്യത്ത് എന്താണ്? യഹ്വി ബിഹാ ഫിന്നാർ, അത് അവനെ നരകത്തിലേക്ക് പതിപ്പിക്കുന്നതാണ്. അബ്അദു മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരമുണ്ടോ അത്രയും ആഴത്തിലേക്ക് നരകത്തിലേക്ക് അവനെ പതിപ്പിക്കാൻ ഇതാ ഒരൊറ്റ പദമാണ് അവന് കാരണമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഒരുവാക്കാകട്ടെ, ഒരു വലിയ വാക്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങളാകട്ടെ, നാം എത്ര എത്ര വാക്കുകൾ പറയുന്നു, എന്താണ് നമ്മൾ ഗൗനിച്ചിട്ടുണ്ടോ, നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്, ഒരുപക്ഷെ നാം പറയുന്ന ഒരു ഗൈബത്ത്, അല്ലെങ്കിൽ നാം പറയുന്ന ഒരു നമീമത്ത്, അല്ലെങ്കിൽ നാം പറയുന്ന ഒരു കളവ്, അല്ലെങ്കിൽ നാം ദീനിന്റെ വിഷയത്തിൽ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറഞ്ഞ ഒരു വാക്ക്, അതായിരിക്കും നാളെ തുലാസിൽ കൃത്യമായി അണുമണി തൂക്കം പോലും തൂക്കപ്പെടുന്ന തുലാസിൽ തൂക്കി നമ്മുടെ നരകത്തിലേക്ക് പതിപ്പിക്കാൻ കാരണമാകുക എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സംസാരം അത് പരമാവധി അധികരിപ്പിക്കാതിരിക്കുക. സംസാരം അധികരിപ്പിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ തെറ്റുകൾ നമുക്ക് സംഭവിക്കുന്നത്. സംസാരം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തുകസ്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ല, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള സംസാരമല്ലെങ്കിൽ നിങ്ങൾ സംസാരം അധികരിപ്പിക്കരുത്. ഫഇന്ന കസ്റത്തുൽ കലാമി ബിഗൈരി ദിക്രില്ല കസ്വത്തുൽ ഖൽബ്, കാരണം അല്ലാഹുവിനെ കുറിച്ചിട്ടല്ലാത്ത മറ്റു സംസാരങ്ങളാണെങ്കിൽ അത് എത്ര വല്ല ദുനിയാവിന്റെ വിഷയങ്ങളാകട്ടെ, അല്ലാഹുവിനെ കുറിച്ച് ദീനിനെ കുറിച്ചോ ഉള്ള സംസാരമല്ലെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കും. വഇന്ന അബഅദന്നാസി അനില്ലാഹിൽ ഖൽബുൽ ഖാസി, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദൂരമായി ദൂരെ നിർത്തപ്പെടുക, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റവും വിദൂരത്തുണ്ടാകുക ഈ ഹൃദയ കാഠിന്യം സംഭവിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്ർ അല്ലാത്ത, അത് ദുനിയാവിന്റെ ബിസിനസ് ആകട്ടെ, കച്ചവടമാകട്ടെ, മറ്റേത് കാര്യങ്ങളാകട്ടെ, അങ്ങനെയുള്ള സംസാരങ്ങൾ അത് നിങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം അല്ലാഹുവിനെ കുറിച്ചുള്ള സംസാരമാണെങ്കിൽ അത് നിങ്ങൾക്ക് അധികരിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളുടെ നാവിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾ പോലും നാവിന്റെ വിഷയത്തിൽ വലിയ ആശങ്കയിലാണ്. നിസ്സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അസ്ബഹ ഇബ്നു ആദം, ആദം സന്തതി, ഓരോ മനുഷ്യരും രാവിലെ എണീക്കുമ്പോൾ, അദാ ഫഇന്നൽ അഅലാ കുല്ലഹാ തുകസ്സിറുൽ ലിസാൻ, എല്ലാ അവയവങ്ങളും, അവന്റെ കണ്ണും മൂക്കും കാതും എല്ലാ അവയവങ്ങളും നാവിനോട് പരാതിപ്പെടുകയാണ്, നാവിനോട് വേവലാതി പറയുകയാണ്. എന്താണ് പറയുന്നത്? ഫതഖൂൽ ഇത്തഖില്ലാഹ ഫീനാ, ഓ നാവേ, നീ അല്ലാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക, തീർച്ചയായും നിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും. ഫഇൻ ഇസ്തഖംത ഇസ്തഖന്ന, നീ നാവേ, നീ നേരെ കൊണ്ടാൽ നമ്മുടെ എല്ലാ അവയവങ്ങളും നേരെ കൊള്ളും. വഇൻ വജജ്ത വജജ്ന, നീ വളഞ്ഞു പുളഞ്ഞ് എന്തെങ്കിലും തെറ്റായ സംസാരം സംസാരിക്കുകയാണെങ്കിൽ ഇതാ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾക്കും അത് ബാധകമാണ്. കാരണം നാവ് കൊണ്ടുണ്ടാക്കുന്ന തിന്മകൾക്ക് നാളെ ശിക്ഷിക്കപ്പെടുക കേവലം നാവിനെ എടുത്ത് നരകത്തിലിട്ടുകൊണ്ടല്ല, മറിച്ച് ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങൾക്കും അതെല്ലാം ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഓരോ രാവിലെയും നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നാവിനോട് പരാതിപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, ആ നാവിനെക്കുറിച്ച് നാം കൃത്യമായി ചിന്തിക്കണം. നാവ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഭവിഷ്യത്തുകളും തിന്മകളുമുണ്ട്. അതെല്ലാം മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് സ്വർഗം ജാമ്യം നൽകിയിട്ടുള്ളത് ലൈംഗികാവയവും നാവും കൃത്യമായി സൂക്ഷിച്ച ആളുകൾക്കാണ്. കാരണം പല ആളുകളും നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം, ഒരുപാട് ഹൈറുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അവൻ നരകത്തിലേക്ക് പതിപ്പിക്കാൻ കാരണമാകുന്നത് ഈ രണ്ട് അവയവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് അവന്റെ നാവിനെ കുറിച്ച് കൃത്യമായി ശ്രദ്ധിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇന്നൽ അബ്ദല യാതി യൗമൽ ഖിയാമ ബിഹസനാതി അംസാലിൽ ജിബാൽ, നാളെ ഖിയാമത്ത് നാളിൽ ഒരടിമ വരും, ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ടാണ് അവൻ വരുന്നത്. നാട്ടിൽ ചെമ്മാടിയായി നടന്നവനല്ല, നോമ്പും നിസ്കാരവും ഇല്ലാതെ അങ്ങനെ മോശത്തരമായ പ്രവർത്തനങ്ങളിൽ അറിയപ്പെട്ടവനല്ല, മറിച്ച് പർവ്വതക്കണക്ക് അമലുകളുമായി വന്നവനാണ്. അങ്ങനെ പർവ്വതക്കണക്ക് അമലുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഉണ്ടാകും, ഒരുപാട് സദഖകൾ ഉണ്ടാവും, സക്കാത്തും സുന്നത്ത് നമസ്കാരങ്ങളും എല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള ആൾ അതാ ഖിയാമത്ത് നാളിൽ വന്നു കഴിഞ്ഞാൽ ഫയജിദു ലിസാനഹു ഖദ് ഹദമ അലൈഹി കുല്ലഹ, അവൻ കാണുകയാണ് അവന്റെ നാവ് അതെല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത നന്മകളെല്ലാം അതാ നാവ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് മനസ്സിലാകുകയില്ല, ഗൈബിയായ കാര്യമാണ്. നമ്മുടെ തിന്മകൾ നമ്മുടെ നന്മകളെ തകർത്ത് കളയുന്നത് സഹോദരങ്ങളെ, അത് നാളെ ആഖിറത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ റഹ്മാനായ റബ്ബ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, ഈ നാവ് ഈ അമലുകൾ എല്ലാം പൊളിച്ചു കളയും. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അദ്ദാവു അദ്ദവായിൽ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. അതുകൊണ്ട് അമലുകൾ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും അവരുടെ നാവിനെ കുറിച്ച് പ്രത്യേക ശ്രദ്ധ നൽകണം, അല്ലെങ്കിൽ അവന്റെ അമലുകളെല്ലാം പൊളിച്ചു കളയാൻ അവന്റെ നാവ് തന്നെ മതിയാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അവന്റെ അനുഗ്രഹമായ നാവും അതുപോലുള്ള മറ്റുള്ള എല്ലാ അവയവങ്ങളും അവനനുസരിച്ച് അവന്റെ ഇഷ്ടത്തിൽ പ്രവർത്തിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ പ്രധാനപ്പെട്ട രണ്ട് ഉപദേശങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അവിടുന്ന് നൽകിയ മൂന്നാമത്തെ ഉപദേശം അവിടുന്ന് പറഞ്ഞു, വഅജ്മിഇൽ യഅസ മിമ്മാ ഫീ യദൈന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ തൊട്ട് നീ പൂർണമായ നിരാശ പ്രകടിപ്പിക്കുക. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത് വ്യത്യസ്ത രീതിയിലാണ്. ഒരുവന് സമ്പത്ത് ധാരാളമായി നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റൊരുവൻ അള്ളാഹു നൽകിയിട്ടുള്ളത് സമ്പത്ത് കുറച്ചുകൊണ്ടാണ്. എല്ലാത്തിലും പരീക്ഷണമാണ്. സമ്പത്ത് നൽകിയവൻ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ആദരിച്ച് നൽകിയതല്ല, മറിച്ച് അതിലൂടെയാണ് അവനുള്ള പരീക്ഷണം. എന്നാൽ സമ്പത്ത് കുറഞ്ഞവനെ അള്ളാഹു നിന്ദിച്ചതുമല്ല, മറിച്ച് അത് അവന് ഖൈറായിരിക്കും, അത് അവന് മറ്റൊരു പരീക്ഷണമാണ്. അങ്ങനെ സമ്പത്ത് കുറഞ്ഞ ആളുകൾ ഒരിക്കലും തന്നെ അവന് തൃപ്തിപ്പെടാതെ മറ്റുള്ള ആളുകളിലേക്ക് ആശ പ്രകടിപ്പിക്കാൻ പാടില്ല, പൂർണ്ണമായ നിരാശ പ്രകടിപ്പിക്കണം. അഥവാ മറ്റുള്ള ആളുകളിലേക്ക് അവൻ നോട്ടമില്ല, അള്ളാഹു അവന് നൽകിയതിൽ കനാഅത്തുണ്ടാകണം, തൃപ്തി ഉണ്ടാകണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അതാ അഥവാ നീ പറയുന്നത്, നീ ചോദിക്കുന്നതും നീ ബരമേൽപ്പിക്കുന്നതും നീ പ്രതീക്ഷിക്കുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ താല്പര്യം. അള്ളാഹുവിലാണ് നിന്റെ പ്രതീക്ഷ. നിനക്ക് നല്ല ഒരു ആവശ്യമുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ നിനക്ക് ആദ്യം ഓർമ്മ വരുന്നത് നാട്ടിലെ ഏറ്റവും വലിയ ധനികനല്ല, നിന്റെ വീട്ടിൽ കല്യാണമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് പെട്ടെന്ന് രോഗിയായി, പെട്ടെന്ന് ഹോസ്പിറ്റൽ ചെലവുണ്ട്. ആദ്യമായി നിനക്ക് മനസ്സിൽ ഓർമ്മ വരേണ്ടത് നാട്ടിലുള്ള ഏതെങ്കിലും ധനികനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നത് എന്നുള്ള കൃത്യമായ ബോധമുണ്ടാകുകയും ജനങ്ങളിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ സഹോദരങ്ങളെ, അത് നിനക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും വലിയ ഖൈറുള്ള കാര്യമാണ്. ഒരു നമുക്കൊരു പ്രസിദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും. സഹൽ ബിൻ സഅദ് സാഇദി റഹിമഹുള്ളാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കലൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. ശേഷം അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമൽതുഹു അഹബ്ബനി അല്ലാഹു അഹബ്ബനിൻ നാസ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരു അമല് പറഞ്ഞു തരണം, ആ അമല് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളും അള്ളാഹുവും എന്നെ ഇഷ്ടപ്പെടണം, അങ്ങനെയുള്ള നല്ലൊരു അമലാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇസ്ഹദ് ഫിദ്ദുന്യ യുഹിബ്ബക്കല്ലാഹ്, നീ ദുനിയാവിന്റെ കാര്യത്തിൽ വിരക്തി കാണിക്കുക, ദുനിയാവിനോട് വല്ലാത്ത കൊതിയുള്ള ആളാകരുത്, ദുനിയാവിനോട് വിരക്തി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഐദിൻ നാസ് യുഹിബ്ബക്കന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ തൊട്ട് നീ വിരക്തി കാണിക്കുകയാണെങ്കിൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. അല്ലാതെ നീ ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട്, അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ തൊട്ട് എപ്പോഴും നിന്റെ കണ്ണതിലാണ്, അതെങ്ങനെ സ്വായത്തമാക്കണം, അതെങ്ങനെ തനിക്ക് ലഭിക്കണം എന്നുള്ള ചിന്തയുമായാണ് നടക്കുന്നതെങ്കിൽ സഹോദര, എല്ലാവരും നിന്നെ വെറുത്തു തുടങ്ങും. എന്നാൽ ജനങ്ങളിലേക്ക് യാതൊരു ആശയം പ്രകടിപ്പിക്കാതെ അള്ളാഹുവിലേക്ക് മാത്രം നീ ആശ പ്രകടിപ്പിച്ചാൽ ഇതാ അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്കത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു തന്നെ മതിയായതല്ലേ നമ്മൾ ചോദിക്കുകയാണ്. മറ്റു മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, ആരെങ്കിലും അല്ലാഹുൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു തന്നെ അവന് മതിയായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ധാരാളം ഖൈർ ഉണ്ടാക്കി തരുന്ന വലിയ വലിയ ഒരു ഉപദേശമാണ്, മൂന്ന് ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നാം സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞ വാക്കുകളാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ, നമ്മുടെ നമസ്കാരം നന്നാക്കുക, നമ്മുടെ നാവിനെ നന്നാക്കുക, അതുപോലെ തന്നെ ജനങ്ങളിലൂടെ എല്ലാ അവരിലുള്ള സമ്പത്തിലും അവരുള്ള നേട്ടങ്ങളിലുമെല്ലാം കണ്ണുവെക്കാതെ അതിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്താൽ ദുനിയാവിലും നാളെ ആഖിറത്തിലും നിനക്ക് വലിയ വിജയം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവരെ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വ സക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വ മിൻ ഖൽബിൻ ലാ യഖ്ഷഉ വ മിൻ നഫ്സിൻ ലാ തശ്ബഉ വ മിൻ ദഅവതിൻ ലാ യുസ്തജാബു ലഹ. اللهم انا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوه لا يستجاب لها. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار, اللهم ادخلنا الجنه, اللهم ادخلنا الجنه, اللهم ادخلنا الجنه. ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وهذا والله تعالى وعلى وعالم, وصلى الله على نبينا وسلم.